ഓൾ നേഷൻസ് ഗോസ്പൽ പബ്ലിഷേഴ്സിന്റെ പാമ്പ് ഗൈഡ്. പാപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും മോചനം. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ദൈവത്തിന്റെ നിയമത്തെ ബോധപൂർവം ലംഘിക്കുന്നതാണ് പാപം. നമ്മുടെ സ്രഷ്ടാവായ ഒരു പരിശുദ്ധ ദൈവത്തിനെതിരായ മത്സരമാണിത്. ഭയങ്കരവും വൃത്തികെട്ടതും മാരകവുമായ പാമ്പാണിത്. പാമ്പിന്റെ കടി മാരകമായതുപോലെ പാപത്തിന്റെ ഫലം മരണമാണ്. ശാരീരിക മരണം മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ള ശാശ്വത വേർപിരിയലും. നാം പാപത്തെ യഥാർത്ഥത്തിൽ നോക്കണം. ദൈവം നോക്കുന്നതുപോലെ പാപത്തിന്റെ ഉപജ്ഞാതാവായ പിശാജ് അതിനെ നോക്കാൻ ആഗ്രഹിക്കുന്നതുപോലെയല്ല. തുടക്കം മുതലേ ഒരു നുണയനായ സാത്താൻ പാപത്തെ വളരെ ആകർഷകവും പ്രലോഭിപ്പിക്കുന്നതുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. അത് ആളുകളെ എളുപ്പത്തിൽ വശീകരിക്കുന്നു. ആളുകൾക്ക് പാപത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാണാൻ കഴിയുമെങ്കിൽ അവർ അതിനെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു പാമ്പിനെപ്പോലെ അതിനെ ഉന്മൂലനം ചെയ്യാൻ, കൊല്ലാൻ ശ്രമിക്കും. പാപം ഒരു ഭയങ്കര രാക്ഷസനാണ്. അത് വ്യക്തിയെയും മുഴുവൻ രാഷ്ട്രങ്ങളെയും നശിപ്പിക്കുന്നു. അത് നമ്മുടെ ഏറ്റവും കഠിനവും ക്രൂരവുമായ ശത്രുവാണ്. പാപത്തോടൊപ്പം കളിക്കാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കാരണം അത് എത്രയും വേഗം നിങ്ങളെ കടിച്ച് എന്നേക്കുമായി നശിപ്പിക്കും. ഒരു സ്നേക്ക് പാർക്കിലെ ഒരു പ്രത്യേക വാർഡൻ, ശാരീരികമായി ശക്തനായ ഒരു മനുഷ്യൻ, ഒരു തണുത്ത ശൈത്യകാലത്ത് രാവിലെ പകുതി മദ്യപിച്ച് ജോലിസ്ഥലത്തെത്തി. പാമ്പുകളെല്ലാം കുളിരിൽ ചുരുണ്ടുകൂടിയിരുന്നു. വാർഡൻ ഏറ്റവും വിഷമുള്ള ഒരു പാമ്പിനെ എടുത്ത് അവന്റെ ഷർട്ടിനടിയിൽ അവന്റെ നെഞ്ചോട് ചേർത്തു. പാവം, അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ചൂടാക്കാം. അവൻ അത് നെഞ്ചിൽ മുറുകെ പിടിച്ചു. പാമ്പ് ചൂടുപിടിച്ചു. നന്ദിയോടെ അവനെ കടിച്ചു. ഡോക്ടർ കുത്തിവപ്പെടുത്തിട്ടും അരമണിക്കൂറിനുള്ളിൽ അവൻ മരിച്ചു. പണ്ട് ഞാൻ അവനോട് തന്റെ ജീവൻ ദൈവത്തിന് സമർപ്പിക്കാൻ അപേക്ഷിച്ചിരുന്നു. കൂടാതെ പാമ്പുകളോട് കളിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഫലമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പാപം വഹിക്കാനും കടിക്കാതിരിക്കാനും കഴിയില്ല. ദൈവം പാപത്തെ വെറുക്കുന്നതിൽ അതിശയിക്കാനില്ല. അതിന് അർഹമായ എല്ലാ വെറുപ്പും അത് മനുഷ്യത്വത്തെയും ദൈവത്തിന്റെ സൃഷ്ടിയെയും തികഞ്ഞ ദുരിതത്തിലേക്കും സങ്കടത്തിലേക്കും നിരാശയിലേക്കും തള്ളിവിട്ടു. അത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിൽ മരണത്തിന് കാരണമായി. ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ദൈവം തന്റെ മഹത്തായ സ്നേഹത്തിൽ മനുഷ്യനുവേണ്ടി ഒരു പൂർണമായ രക്ഷയുടെയും വിടുതലിന്റെയും ഒരു പദ്ധതി തയ്യാറാക്കി. അവന്റെ ഏകപുത്രനായ യേശു നമുക്കുവേണ്ടി പാപം ചെയ്യപ്പെട്ടു. അങ്ങനെ അവനിലും കാൽവരിയിലെ ബലിമരണത്തിലും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ നീതിമാന്മാരാകാൻ കഴിയും. പാപം വൃത്തികെട്ടതും നിന്ദ്യവും അസുഖകരവും ക്രൂരവും സ്വാർത്ഥവും മലിനവും അടിമത്തവുമാണ്. അത് ഇരകളെ രാപ്പകൽ പീഡിപ്പിക്കുകയും അവരെ നിത്യനരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണമായി, ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനോട് മദ്യം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. അത് അവനെ മയിലായും കുരങ്ങനായും സിംഹമായും ഒടുവിൽ പന്നിയായും ആക്കുന്നു. ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ അഹങ്കാരത്തിന്റെയും അശ്രദ്ധയുടെയും ആത്മാവ് അവനെ പിടികൂടുന്നു. ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമ്പോൾ അയാൾ തന്റെ പണം പാഴാക്കുന്നു. അവൻ കൂടുതൽ കുടിക്കുകയും വിമ്പിളക്കാനും കുരങ്ങനെപ്പോലെ പെരുമാറാനും തുടങ്ങുന്നു. അവൻ മദ്യപിക്കുന്നത് തുടരുന്നു. സിംഹത്തെപ്പോലെ ശക്തനും ധൈര്യവും തോന്നുന്നു. എല്ലാവരുമായും വഴക്കിടുന്നു. സ്വന്തം പ്രിയപ്പെട്ടവരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു. മദ്യത്തിന്റെ എരിയുന്ന തീ അവന്റെ ദാഹം വർദ്ധിപ്പിക്കുകയും അവന്റെ മനസ്സിനെ ബാധിക്കുകയും ചെയ്യുന്നു. അവന്റെ തല ചുറ്റിക്കറങ്ങാൻ തുടങ്ങുകയും അവനെ ആടിയുലയുകയും ഒടുവിൽ അവൻ ഒരു പന്നിയെപ്പോലെ ചെളിയിൽ വീഴുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തു മുഖാന്തരം തന്നെ വിടുവിക്കുവാൻ ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ നിത്യനരകത്തിലാകും. എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വം ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല. റോമർ 3:10-23. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും. യെഹെസ്കേൽ 18:4. നാം പാപമില്ലാത്തവരാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ല. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7-10. ദൈവം പാപികളെ സ്നേഹിക്കുന്നു. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, എന്നാൽ പാപത്തെ വെറുക്കുന്നു. പാപിയെ പാപത്തിൽ നിന്ന് വേർപ്പെടുത്താൻ അവൻ ഉത്സുകനാണ്. യേശു വന്നത് സ്വയം നീതിമാന്മാരെയല്ല, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ്. മത്തായി 9:13. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് അവൻ വന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചു. റോമർ 5:8. യേശു വരുന്നത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നോക്കൂ. യോഹന്നാൻ 1:29. അവൻ വന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ മാത്രമല്ല, അവയെ എടുത്തുകളയാനും അതിന്റെ ശക്തിയിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും നമ്മെ വിടുവിക്കാനും. നാം ചെയ്യാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്ന പാപത്തിന്റെ നിയമത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാനാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ താൻ നഷ്ടപ്പെട്ട പാപിയാണെന്നും സ്വയം മോചിപ്പിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിയുന്ന സ്ഥലത്ത് വരുന്നത് എത്ര നല്ലതാണ്. റോമർ 7 18 മുതൽ 23 വരെ. അപ്പോൾ അവൻ നിലവിളിക്കും, ഞാൻ എന്തൊരു നികൃഷ്ടനാണ്, ആർ എന്നെ രക്ഷിക്കും. റോമർ 7:24. തന്റെ പാപങ്ങളും രോഗങ്ങളും കുരിശിൽ ചുമന്ന യേശുവിനെ നോക്കുമ്പോൾ അവന് ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, കാരണം ക്രിസ്തുയേശുവിലൂടെ ജീവന്റെ ആത്മാവിന്റെ നിയമം പാപത്തിന്റെ നിയമത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി. മരണം. റോമർ 8:2. നിങ്ങളുടെ മർത്യശരീരത്തിൽ പാപം വാഴാൻ അനുവദിക്കരുത്. അങ്ങനെ പാപത്തിന്റെ ദുഷിച്ച ആഗ്രഹങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ അനുവദിക്കരുത്, കാരണം നിങ്ങൾ നിയമത്തിൻ കീഴിലല്ല, കൃപയുടെ കീഴിലല്ല. റോമർ 6:12 മുതൽ 14 വരെ. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിക്കുന്ന വിജയമാണ്. ലോകത്തെ ജയിക്കുന്നവൻ, അതിന്റെ പാപവും. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനാണ്, അവന്റെ കുരിശിലെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്തവൻ. 1 യോഹന്നാൻ 5:3 മുതൽ 5 വരെയും 12-18 വരെയും. യേശു വന്നത് തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കാനും എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കാനും മാത്രമല്ല, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മെ സ്നാനപ്പെടുത്താനും ഉയരത്തിൽ നിന്നുള്ള ശക്തിയാൽ നമ്മെ സഹിഷ്ണുത കാണിക്കാനും വന്നു. അവൻ നമ്മെ പാപത്തിന്റെയും ജഡത്തിന്റെയും സാത്താന്റെയും മേൽ ജയിക്കുന്നവരാക്കുകയും ജീവന്റെയും മഹത്വത്തിന്റെയും കിരീടം നൽകുകയും ചെയ്യുന്നു. യാക്കോബ് 1:12. 1 പത്രോസ് 5:4. വെളിപാട് 2:3-10 മുതൽ 11 വരെ. ജയിക്കുന്നവന് ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ എന്റെ സിംഹാസനത്തിൽ എന്നോടൊപ്പം ഇരിക്കാനുള്ള അവകാശം ഞാൻ നൽകും. വെളിപാട് 3:21. ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന പിശാജ് അല്ലെങ്കിൽ സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാസർപ്പം എറിഞ്ഞുകളഞ്ഞു, കത്തുന്ന സൾഫർ തടാകത്തിലേക്ക് എറിയപ്പെട്ടു, രാവും പകലും എന്നേക്കും ദണ്ഡിപ്പിക്കപ്പെടും. വെളിപാട് 12:9-20:10. അപ്പോൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പാമ്പിനെ ഉണ്ടാക്കി ഒരു തണ്ടിൽ വെക്കുക, കടിയേറ്റ ആർക്കും അത് നോക്കി ജീവിക്കാം. അപ്പോൾ ആരെങ്കിലും പാമ്പ് കടിച്ചപ്പോൾ വെങ്കല പാമ്പിനെ നോക്കുമ്പോൾ അവൻ ജീവിച്ചു. സംഖ്യകൾ 21:8 മുതൽ 9 വരെ. മോസസ് മരുഭൂമിയിൽ പാമ്പിനെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുക. യോഹന്നാൻ 3:14 മുതൽ 16 വരെ. ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. പ്രവൃത്തികൾ 16:31.